ലേഖനം മൂന്നാം അധ്യായത്തിൽ നമുക്ക് വരാം. രണ്ടാം തിമോത്തിയോസ് മൂന്നാം അധ്യായം.
Second Timothy 3, it says in verse 1, in the last days difficult times will come.
ഒന്നാം വാക്യത്തിൽ നാം കാണുന്നത് അന്ത്യകാലത്തെ ദുർഘട സമയങ്ങൾ വരും.
The Living Bible paraphrases it as it's going to be very difficult to be a Christian in the last days.
Living Bible പരിഭാഷയിൽ അല്പം വ്യത്യസ്തമായ നിലയിൽ ആശയം പറഞ്ഞിട്ടുണ്ട്. ദുർഘട സമയങ്ങൾ എന്ന് പറയുമ്പോൾ അവസാന നാളുകളിൽ ഒരു ക്രിസ്ത്യാനിയായി ദൈവവേദലായി ജീവിക്കുവാൻ അത്യധികം ബുദ്ധിമുട്ടായിരിക്കും എന്നാണ്.
Now whenever we think of difficult times or difficulty in being a Christian, we immediately think of persecution.
ഒരു ക്രിസ്ത്യാനിയായി ദൈവവേദലായി ജീവിക്കുവാനുള്ളതായിരിക്കുന്ന ബുദ്ധിമുട്ട്, വിഷമങ്ങൾ, അതിനെക്കുറിച്ച് കേൾക്കുമ്പോഴേ നാം ചിന്തിക്കുന്നത് പീഡ വരുന്നതിനെ കുറിച്ചാണ്. ക്രിസ്ത്യാനികൾക്കെതിരെ ഉള്ളതായിരിക്കുന്ന പീഡ.
You know, there is more persecution of Christians in our country now, particularly in the north.
Christians irikkunnavarkedire nammude rajyathe visheshal vadakke indiyil koodudale peedhagale adikramangal undu ennu namukkariyam.
And that is mentioned in verse 12 of this chapter.
ഈ മൂന്നാം അധ്യായത്തിന്റെ തന്നെ 12-ാം വാക്യത്തിൽ ആ കാര്യവും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ
ക്രിസ്തുയേശുവിൽ
ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ള എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകും എന്ന് നാം
കാണുന്നു.
ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുവാനുള്ള തടസ്സങ്ങളിൽ ഒരു കാര്യം അതാണ്, ക്രിസ്ത്യാനികൾക്കെതിരെ ഉള്ളതായിരിക്കുന്ന ഉപദ്രവങ്ങൾ, പീഡകൾ.
അക്രൈസ്തവരായിരിക്കുന്ന
വ്യക്തിയിൽ നിന്ന് പുറമെ നിന്നുള്ളതായിരിക്കുന്ന കഷ്ടങ്ങള്, പീഡകള് ധാരാളം ഉണ്ടാകാം.
ക്രിസ്തീയ
നേതാക്കന്മാരെയും സഭയുടെ കെട്ടിടങ്ങളും ഒക്കെ നശിപ്പിക്കാനും ഒക്കെ ഉള്ളതായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ
ഉണ്ടാകാം.
നീതിയോടെയും നേരായും ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ക്രിസ്ത്യാനികളെ അവരുടെ ജോലിസ്ഥലങ്ങളില് ബുദ്ധിമുട്ടുണ്ടാക്കി പീഡിപ്പിക്കുവാനുള്ള പരിശ്രമങ്ങളും ഈ നാളുകളിൽ അധികമാണ്.
But before he mentions that in verse 12, he talks about another type of way in which it will be difficult to be a Christian.
എന്നാൽ 12-ാം വാക്യത്തിൽ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നതിന് മുൻപേ തുടക്കത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് പൗലോസിനെ കൊണ്ട് അവസാന നാളുകളിൽ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുവാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു മേഖലയെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു.
I believe that is a greater danger than persecution.
ഞാൻ വിശ്വസിക്കുന്നത് ക്രിസ്ത്യാനികൾക്കെതിരെ ലോകം അഴിച്ചുവിടുന്നതായിരിക്കുന്ന പീഡയെക്കാളും അത്യധികം ബുദ്ധിമുട്ടുള്ളതായിരിക്കുന്ന കാഠിന്യമേറിയ ഒരു കാര്യമാണ് ഈ വിഷയമെന്ന്.
There he speaks about people, verse 5, who have a form of godliness but deny its power.
5-ാം വാക്യത്തിലാണ് നാം അത് കാണുന്നത്. ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും ഒരു സവിശേഷതയായി പറയാവുന്ന ഒരു കാര്യമാണ് ഭക്തിയുടെ വേഷം, പുറമേ ഉള്ളതായിരിക്കുന്ന വേഷമുള്ള അനേകര്, എന്നാൽ ഭക്തിയുടെ ശക്തിയില്ലാത്ത.
Similar to what we considered in our last study of the leaves on the fig tree but no fruit.
നമ്മ പ്രാരംഭത്തിൽ ചിന്തിച്ച അതേ കാര്യം വേറൊരു വിധത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ ഭക്തിയുടെ വേഷം ആകുന്ന അത്തി ഇലയുണ്ട്, പക്ഷേ യഥാർത്ഥ ശക്തി.
ലീവ്സ് വിതൗട്ട് ഫ്രൂട്ട്,
ഫലമില്ലാത്തതായിരിക്കുന്ന ഇലകൾ.
ഇറ്റ്സ് ദ സെയിം തിങ് ഹിയർ, എ ഫോം ഓഫ് ഗോഡ്ലിനെസ് വിതൗട്ട് ദ പവർ.
ദൈവഭക്തിയുടെ ഒരു രൂപം, ഒരു വേഷമുണ്ട്, പക്ഷേ യഥാർത്ഥത്തിൽ ദൈവഭക്തി ഉളവാക്കേണ്ടതായിരിക്കുന്ന ഫലം, അതിന്റെ ശക്തി അവരുടെ
ജീവിതത്തിൽ.
അങ്ങനെയുള്ളവരെ വിട്ട് ഒഴിയുക എന്നാണ് തുടർന്നുള്ള ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്.
ബിക്കോസ് സച്ച് പീപ്പിൾ ഒപ്പോസ് ദ ട്രൂത്ത്, വേഴ്സ് 8, ജസ്റ്റ് ലൈക്ക് ദ മജീഷ്യൻസ് ഓഫ് ഫെറോ ഒപ്പോസ്ഡ് മോസസ്.
ഫറവോന്റെ മന്ത്രവാദികളായിരുന്ന യന്നേസും യംബ്രേസും മോശയോട് എതിർത്ത് നിന്നതുപോലെ ഭക്തിയുടെ വേഷം മാത്രമുള്ള ഇവർ ദൈവത്തിന്റെ സത്യത്തോട്, സത്യത്തിനോട് നിൽക്കുന്നവരോട് എതിർക്കുന്നവരാണ്.
വി നോ ദാറ്റ് ഇൻ ദ ബിഗിനിംഗ് ടു ത്രീ ഓഫ് ദ മിറക്കിൾസ് മോസസ് ഡിഡ് ദോസ് മജീഷ്യൻസ് വുഡ് ഓൾസോ ഡു.
പുറപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നുണ്ടല്ലോ, പ്രാരംഭത്തില് മോശ ചെയ്തായിരിക്കുന്ന രണ്ട് മൂന്ന് അത്ഭുതങ്ങളും അതുപോലെ തന്നെ ചെയ്യുവാൻ ഫറവോന്റെ മന്ത്രവാദികൾക്കും കഴിഞ്ഞു. എന്നാൽ മോശ ദൈവത്തിന്റെ മനുഷ്യനായിരുന്നു. മോശ വെള്ളം രക്തമാക്കിയ സമയത്ത് മന്ത്രവാദികളും അത് തന്നെ ചെയ്തുവെങ്കിലും രണ്ടും വ്യത്യസ്തമായ കാര്യങ്ങളായിരുന്നു.
One was genuine from God and the other was a deception.
മോശ ചെയ്ത കാര്യം ദൈവത്തിൽ നിന്ന് നടന്ന ഒരു അത്ഭുതമായിരിക്കെ മാന്ത്രികർ ചെയ്തതായിരിക്കുന്ന കാര്യം ഒരു ഒരു വ്യാജമായ അനുകരണമായിരുന്നു.
If you were there at that time in Pharaoh's palace,
നിങ്ങൾ ആ സമയത്ത് ഫറവോന്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ,
how do you know who is the man of God?
ദൈവത്തിന്റെ മനുഷ്യൻ ഇക്കൂട്ടത്തിൽ ആരാണെന്ന് നിങ്ങൾ എങ്ങനെയാ തിരിച്ചറിയുന്നത്?
Jannes and Jambres or Moses?
യന്നേസും യംബ്രേസും മോശ ചെയ്ത അതേ കാര്യം അവരും ചെയ്തല്ലോ. അവരാണോ അതോ മോശയാണോ, ആരാണ് ദൈവത്തിന്റെ മനുഷ്യർ?
How would you distinguish today?
ഇന്ന് ഇതുപോലെ ഒരു കാര്യം നടന്നാൽ നാം എങ്ങനെയാണ് തിരിച്ചറിയുന്നത് ആരാണ് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതെന്ന്?
Between a man who does miracles like Jannes and Jambres and a true man of God.
ജന്നേസിനെയും യംബ്രേസിനെയും പോലെ അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി, മോശയെ പോലെ ഒരു വ്യക്തി ഈ വശത്ത്, ഇതിൽ ആരാണ് ദൈവത്തിന്റെ മനുഷ്യനെന്ന് എങ്ങനെയാ തിരിച്ചറിയുന്നത്?
It's not necessary that a true man of God will always do miracles.
ദൈവത്തിന്റെ ഒരു മനുഷ്യൻ എല്ലാ സമയത്തും അത്ഭുത സിദ്ധികളുള്ളവരായിരിക്കണമെന്ന് നിർബന്ധമില്ല.
Do you know who was the greatest prophet on earth in the history of man before Jesus came?
യേശു ഭൂമിയിൽ ജഡാവതാരം എടുത്തു വരുന്നതിന് മുൻപ് മനുഷ്യ ചരിത്രം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ പ്രവാചകൻ ആരായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ആരായിരുന്നു?
John the Baptist. Jesus himself said that.
യേശു തന്നെ പറഞ്ഞ വാക്കുകൾ നമുക്കുണ്ട്, ഊഹാപോഹങ്ങളുടെ ആവശ്യമില്ല. സ്നാപക യോഹന്നാനായി.
He said in Matthew 11, there's not even a man born greater than John the Baptist. He was the greatest prophet of all.
മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിലാണ് കർത്താവ് അത് പറഞ്ഞത്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയ ഒരുവൻ ഉണ്ടായിട്ടില്ല. അവനായിരുന്നു ഏറ്റവും വലിയ പ്രവാചകൻ.
Right from the time of Enoch, the first prophet, to Jesus, the greatest prophet of all was John the Baptist.
ഒന്നാമത്തെ പ്രവാചകനായിരുന്ന ഹാനോക്ക് തുടങ്ങി യേശുവിന് മുൻപുള്ള പ്രവാചകന്മാരിലെ അവസാനത്തെ വ്യക്തിയായിരുന്ന യോഹന്നാൻ വരെ എടുത്താൽ ഏറ്റവും വലിയവൻ യോഹന്നാൻ തന്നെയായിരുന്നു.
You know that the Bible says in Matthew 10:41, John 10:41, that John the Baptist did not do a single miracle.
എന്നാൽ യോഹന്നാന സുവിശേഷം 10-ാം അധ്യായം 41-ാം വാക്യത്തിൽ നാം കാണുന്നത് പോലെ യോഹന്നാനെ കുറിച്ച് എന്താണ് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നതെന്നറിയാമോ? യോഹന്നാൻ അടയാളം ഒന്നും ചെയ്തില്ല.
Not even one miracle, and he was the greatest prophet of all.
നിങ്ങൾ ശ്രദ്ധിച്ചോ കാര്യം, മനുഷ്യചരിത്രം കണ്ട ഏറ്റവും വലിയ പ്രവാചകൻ ഒറ്റ അത്ഭുതം പോലും ചെയ്തില്ലെന്ന്. അത് വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു കാര്യം അല്ലേ ആ പ്രസ്താവന തന്നെ.
So many false prophets can do so many things that the greatest prophet of all did not do a single miracle.
വ്യാജ പ്രവാചകന്മാർക്ക് ധാരാളം അത്ഭുത സിദ്ധികൾ ഉള്ളപ്പോൾ ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രവാചകൻ ഒരു അത്ഭുതം പോലും ചെയ്തില്ലെന്ന്.
So if you go only by miracles, you'll be deceived.
അതുകൊണ്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും തിരഞ്ഞാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് വരികിൽ നിങ്ങൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്.
You would have looked at John the Baptist and rejected him. This fellow cannot be true prophet because he's not even done miracle, one miracle.
ഈ അത്ഭുതങ്ങളെ അന്വേഷിച്ചു പോകുന്ന ഒരു മനസ്സാണ് നമുക്കെന്ന് വരികിൽ യോഹന്നാൻ സ്നാപകനെ പോലെ ഒരാളിനെ കണ്ടിട്ട് നമ്മൾ പറയും ഇവൻ ദൈവത്തിന്റെ പ്രവാചകനല്ല, കാരണം അവനൊരു കൊച്ചു അത്ഭുതം പോലും ചെയ്തിട്ടില്ല. അങ്ങനെ നിങ്ങളുടെ അഭിപ്രായം പറയുമ്പോൾ യേശുവിന്റെ അഭിപ്രായത്തിന് നേരെ വിപരീതമായിരിക്കും നിങ്ങളുടെ അഭിപ്രായം, കാരണം ഏറ്റവും വലിയ പ്രവാചകനാണെന്ന് യേശു തന്നെ അവനെ കുറിച്ച്
വിശേഷിപ്പിച്ചു.
ഒരു ദൈവ മനുഷ്യന്റെ അടയാളം എന്താണെന്നുള്ളതിനെ കുറിച്ച് മാനുഷികമായിരിക്കുന്ന ഒരുപാട് ധാരണകൾ നമുക്കുണ്ട്. യേശു എന്താണ് യോഹന്നാനെ കുറിച്ച് പറഞ്ഞതെന്നറിയാമോ? ജ്വലിച്ച് പ്രകാശിക്കുന്ന ഒരു വിളക്കായിരുന്നു അവൻ എന്നാണ് യോഹന്നാനെ കുറിച്ച് യേശു
പറഞ്ഞത്.
ഞാൻ കുറയണം, ക്രിസ്തു വളരണം, യേശു വളരണം എന്ന് പറഞ്ഞ മനുഷ്യൻ. അത്ഭുതങ്ങൾ ധാരാളം ചെയ്യുന്ന പ്രസിദ്ധനായിത്തീരുന്ന ഒരാളിനെയല്ല, മറിച്ച് യേശു എന്റെ ജീവിതത്തിൽ വളരണം, ഞാൻ നാളുതോറും കുറയണമെന്ന് പറയുന്ന ഒരു പ്രവാചകനെ അനുഗമിപ്പാനാണ് എനിക്ക്
ആഗ്രഹം.
കാരണം യോഹന്നാൻ സ്നാപകനെ പോലെ അങ്ങനെയുള്ള ഒരു പ്രവാചകൻ, യേശു വളരണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ യേശുവിലേക്ക് എന്നെ അടുപ്പിക്കുവാൻ
കഴിയുന്നു.
അതുകൊണ്ടാണ് നാം ചരിത്രത്തിൽ സുവിശേഷത്തിൽ വായിക്കുന്നത്, യോഹന്നാൻ സ്നാപകന്റെ തന്നെ ശിഷ്യന്മാർ പലരും അവനെ അനുഗമിക്കുന്നത് മതിയാക്കിയിട്ട് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ അനുഗമിപ്പാൻ
തുടങ്ങി.
അതുകൊണ്ട് തന്നെ ഭക്തിയുടെ വേഷം, ശക്തിയില്ലാത്ത ഭക്തിയുടെ വേഷം എന്ന് നാം കേൾക്കുമ്പോൾ, അത്ഭുതങ്ങളുടെ വീര്യപ്രവൃത്തികളുടെ കാര്യമല്ല തിമോത്തിയോസിന് പൗലോസ് എഴുതുന്നത്, മറിച്ച് അങ്ങനെയാണെങ്കിൽ യോഹന്നാൻ അപ്പോ സ്നാപകൻ ഒരു അടയാളവും ചെയ്തില്ലല്ലോ.
സോ വെൻ വി ലുക്ക് ഹിയർ വി അണ്ടർസ്റ്റാൻഡ് വാട്ട് പവർ ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട്.
ശ്രദ്ധിച്ച് നോക്കുമ്പോൾ തിരുവെഴുത്തില് ശക്തി, ദൈവശക്തി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം.
There are many things listed in verses 2 to 4.
2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ അക്കമിട്ട് പറഞ്ഞിരിക്കുന്ന പല പ്രത്യേകതകളുമുണ്ട് വിശ്വാസികളായിരിക്കുന്നവർക്ക്.
Notice, he's not talking there about murder or adultery or theft or idol worship. No.
നിങ്ങൾ രണ്ടും മൂന്നും വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഭക്തിയുടെ വേഷമുള്ളവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രത്യേകതകൾ ശ്രദ്ധിച്ചാട്ടെ, അവിടെ കുലപാതകമോ വ്യഭിചാരമോ മോഷണമോ ഈ കാര്യങ്ങളൊന്നും അവിടെ സൂചിപ്പിച്ചിട്ടേ ഇല്ല.
These are terrible sins, adultery, murder, theft.
കുലപാതകം, വ്യഭിചാരം, മോഷണം ഇതൊക്കെ ഭയങ്കര പാപങ്ങൾ തന്നെയാണ്.
People who do such things cannot even have a form of godliness.
അങ്ങനെയുള്ളതായിരിക്കുന്ന പാപത്തിൽ മുഴുകി ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭക്തിയുടെ ഒരു പുറഞ്ചട്ട വേഷം ഉണ്ടാകുക സാധ്യമാണോ? അല്ല.
So he's not talking about such sin.
Adugundu thanne anganeyulla paapathil jeevikkunnavar aa paavangal adine kurichu alla ivide parayunnathu.
These are the sins of respectable Christians.
Ee rendu moonu vaakyangalil vivarichirikkunna paavangal adu paavangal thanneyanu. Adu aarude paavangal annariyamo? Manyanmaraya Christianikalude paavam.
People can be elders in churches.
Sabhayil moopanmarayirikkan yogyade ullavar.
What are the types of sins found among believers?
Vishwasigal idayil സാധാരണ കണ്ടുവരുന്ന പാപങ്ങൾ എന്തൊക്കെയാണ്?
Which they have along with a form of godliness.
ആ ദൈവഭക്തിയുടെ ഒരു വേഷം ഉള്ളപ്പോൾ അതിനോട് ഒരുമിച്ച് അവരുടെ പലരുടെയും ജീവിതത്തിലുള്ള പാപങ്ങൾ എന്തൊക്കെയാണ്?
What are the forms of God? What are the things that characterize the form of godliness?
ദൈവഭക്തിയെ വിശേഷിപ്പിക്കുന്ന ഈ ദൈവഭക്തിയുടെ വേഷം എന്ന് പറയുന്ന ആ കാര്യത്തിൽ എന്തൊക്കെയാണുള്ളത്?
How do you call a person a religious person today?
ഇന്ന് മതഭക്തനായ ഒരാളെന്ന ഒരാളെ നാം വിളിക്കുമ്പോൾ എങ്ങനെയുള്ള ആളിനെയാണ് വിളിക്കുന്നത്? ഒരു ഞായറാഴ്ച മീറ്റിംഗ് പോലും ആ വ്യക്തി മുടക്കത്തില്ല. എപ്പോഴും ഒരു ബൈബിൾ
കയ്യിലുണ്ടായിരിക്കും.
എല്ലാ ദിവസവും മുടങ്ങാതെ ഇത് തുറന്ന് വായിക്കുന്ന ആളാണ്. മിക്കപ്പോഴും മീറ്റിംഗുകളില് അത്യുച്ചത്തിൽ ഹല്ലേലൂയ വിളിക്കുന്ന ആളാണ്. ദീർഘമായ പ്രാർത്ഥനയും ആ വ്യക്തിക്ക് പരിചയമാണ്. പ്രത്യേകിച്ച് പരസ്യ പ്രാർത്ഥനകളിൽ വളരെ വാചാലനാകാറുണ്ട്. ഒരു നല്ല ക്രിസ്ത്യാനിയാണ് താനെന്ന് ചുറ്റുമുള്ളവർക്ക് കേൾക്കുന്നവർക്ക് ഒരു ധാരണ കൊടുക്കുവാൻ ആ വ്യക്തിക്ക്
കഴിയുന്നുണ്ട്.
ക്രിസ്ത്യാനികൾ ആവശ്യം ചെയ്തിരിക്കേണ്ടതായിരിക്കുന്ന ബാഹ്യമായ എല്ലാ കാര്യങ്ങളും തെറ്റിക്കാതെ ചെയ്യുന്ന ഒരു വ്യക്തി, അത് ദൈവഭക്തിയുടെ വേഷമുള്ള ഒരാള് അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ അതോടെല്ലാം ഒപ്പം ശക്തി ഇല്ലാത്ത ഒരു ക്രിസ്ത്യാനിയാണ് ആ വ്യക്തിയെന്ന് നമുക്ക് എങ്ങനെ അറിയാം? അതിന്റെ തെളിവാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടാം വാക്യം, ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ആ വ്യക്തി സ്വസ്നേഹിയായിരിക്കുമെന്നാണ്.
That means his main aim in life is to see how can I promote myself.
ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ പ്രാഥമികമായിരിക്കുന്ന അന്വേഷണം, ലക്ഷ്യം, എന്റെ സ്വന്തം കാര്യം എനിക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ കഴിയും.
I advance my own interests the maximum.
എന്റെ സ്വന്തം സ്വാർത്ഥ താൽപര്യങ്ങൾ എത്ര അധികം എനിക്ക് സാധിക്കാൻ കഴിയും, അത് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകാൻ കഴിയും, ഇതാണ് അവന്റെ ചിന്ത മുഴുവൻ.
സ്പിരിച്വൽ മാൻ ഡസന്റ് തിങ്ക് ലൈക്ക് ദാറ്റ്.
ആത്മീയനായിരിക്കുന്ന ഒരു വ്യക്തി അങ്ങനെയല്ല ചിന്തിക്കുന്നത്.
സ്പിരിച്വൽ മാൻ ഈസ് ഓൾവേസ് തിങ്കിങ് ഹൗ കാൻ ഐ അഡ്വാൻസ് ദ കിംഗ്ഡം ഓഫ് ഗോഡ് ദ മോസ്റ്റ്.
ആത്മീയനായിരിക്കുന്ന ഒരു സഹോദരൻ സഹോദരി എപ്പോഴും ചിന്തിക്കുന്നത് എന്റെ സ്വന്തം താല്പര്യങ്ങൾ എങ്ങനെ സംരക്ഷിക്കാം എന്നല്ല, മറിച്ച് ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായിട്ട് എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും?
All of us who are sitting here this morning, we have all got the form of godliness.
ഇന്ന് ഇവിടെ ഈ മീറ്റിംഗിൽ ആയിരിക്കുന്ന നാം എല്ലാവർക്കും ദൈവഭക്തിയുടെ ഒരു വേഷമുണ്ട്.
We go to meetings, we pray, we bring the Bible, we don't commit adultery or murder or theft.
നാം ബൈബിൾ കയ്യിൽ പിടിച്ചുകൊണ്ട് മീറ്റിംഗുകൾക്ക് പോകുന്നവരാണ്. നാം മോഷണമോ വ്യഭിചാരമോ ഒക്കെ ചെയ്യാത്തവരാണ്. നാം എല്ലാവരും ഭക്തിയുടെ വേഷമുള്ളവരാണ്.
But we say that everybody sitting here is primarily thinking of how to advance the kingdom of God.
അങ്ങനെയൊക്കെ നാം ഭക്തിയുടെ വേഷമുള്ളവരായിരിക്കെ തന്നെ നാം എല്ലാവരെയും കുറിച്ചും കർത്താവിന് ഇങ്ങനെ പറയുവാൻ കഴിയുമോ? ദൈവരാജ്യത്തിന്റെ വ്യാപ്തി, കർത്താവിനെ നാം മഹത്വപ്പെടണം എന്നുള്ളതാണ് ഓരോരുത്തരുടെയും പ്രാഥമികമായ അന്വേഷണമെന്ന്.
And God alone knows.
അത് ദൈവത്തിന് മാത്രം അറിയാം.
Whether you're carrying a Bible, I know.
നിങ്ങളുടെ കയ്യിൽ ഒരു ബൈബിൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് കണ്ടപ്പെട്ടെന്ന്
മനസ്സിലാവും.
മീറ്റിംഗിന് നിങ്ങൾ സന്നിഹിതനാണോ ഇല്ലയോ എന്നുള്ള കാര്യവും എനിക്ക് കണ്ടുപിടിക്കാൻ
വിഷമമാണ്.
നിങ്ങൾ പരസ്യമായി പ്രാർത്ഥിക്കുകയും ഹല്ലേലൂയ പറയുകയും പാടുകയൊക്കെ ചെയ്യുന്നു, അതൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാൻ ഒരു
പ്രയാസമില്ല.
എന്നാൽ നിങ്ങളുടെ മനസ്സിലെ ഏറ്റവും മുകൾത്തട്ടിലുള്ളതായിരിക്കുന്ന മുന്തിയ ചിന്ത നിങ്ങളുടെ തന്നെ സ്വാർത്ഥ താല്പര്യങ്ങളെ സംരക്ഷിക്കുകയാണോ അതോ കർത്താവിന്റെ രാജ്യം വ്യാപിക്കണം ഇതാണോ എന്ന് കർത്താവിനെ അറിയത്തുള്ളൂ.
എനിക്കറിഞ്ഞുകൂടാ.
അതുകൊണ്ട് തന്നെയാണ് ഈ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അന്ത്യ നാളുകളിൽ, അവസാന നാളുകളിൽ ഒരു ക്രിസ്ത്യാനി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ
ബുദ്ധിമുട്ടാണ്.
അതിന്റെ കാരണം അങ്ങനെ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തി ചുറ്റും കാണുന്നത് ശരിയായിരിക്കുന്ന ഭാഷ, ശരിയായ നിലയിലുള്ളതായിരിക്കുന്ന പെരുമാറ്റം, ഭക്തിയുടെ ആവരണങ്ങളെല്ലാം ഉള്ള വ്യക്തികളായിരിക്കും, പക്ഷെ ഉള്ളിൽ സ്വാർത്ഥ താല്പര്യങ്ങളായിരിക്കും മുൻപിൽ.
In the midst of such people, gradually it is easy for you to get that infection and become like that yourself.
അങ്ങനെയുള്ള വിശ്വാസികളാൽ ചുറ്റപ്പെട്ട് മുൻപോട്ട് പോകുമ്പോൾ ആ രോഗം നിങ്ങൾക്കും പിടിക്കുക എന്നുള്ളത് വളരെ സ്വാഭാവികമാണ്.
It's like saying, supposing you send your child to a class in school where 20 other children have got chicken pox, it would be very difficult for your child not to get chicken pox.
നിങ്ങളുടെ കുഞ്ഞ് പഠിക്കുന്ന ക്ലാസ്സിലെ, സ്കൂളിലെ ആ അവന്റെ ക്ലാസ്സിലെ 20 കുട്ടികൾക്കെങ്കിലും കുറഞ്ഞത് ചിക്കൻ പോക്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനും അത് കിട്ടാതിരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ?
It would be difficult, right?
അതോ അസുഖം വരാതിരിക്കുന്നതാണോ എളുപ്പം?
It's very easy to get.
വളരെ വേഗത്തിൽ നിങ്ങളുടെ കുഞ്ഞിനും അത് കിട്ടും.
When you are surrounded by people who are all seeking their own, it's very difficult for you also to avoid that infection.
ക്രൈസ്തവ ലോകത്തിൽ സ്വന്തം കാര്യം മാത്രം അന്വേഷിച്ചുകൊണ്ട് സ്വാർത്ഥ തൽപരരായി ദൈവഭക്തിയുടെ വേഷവുമായി നടക്കുന്നവരെല്ലാവരും ഉള്ളപ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥമായി ദൈവം മുൻപാകെ ദൈവരാജ്യത്തിന്റെ മഹത്വം അന്വേഷിക്കുക എന്നുള്ളത് വളരെ
ബുദ്ധിമുട്ടാണ്.
നിങ്ങൾക്ക് അത് ഒഴിവാക്കാൻ
നിങ്ങൾക്കത്
ഒഴിവാക്കാൻ കഴിയുകയില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത്, പക്ഷേ ചുറ്റും നോക്കി മറ്റുള്ളവരെ നോക്കി ജീവിക്കാതെ യേശുവിനെ നോക്കുവാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് സുരക്ഷിതമായി മുന്നോട്ട് പോകുവാൻ കഴിയും. ഞാൻ ചെറുപ്പക്കാരനായ ഒരു ക്രിസ്ത്യാനി ആയിരുന്നപ്പോൾ യാക്കോബായ സഭയുടെ ചുവരുകളുടെ വെളിയിൽ ഞാൻ വന്ന് സ്നാനം എടുക്കുന്നതിന് മുൻപുള്ള നാളുകളിൽ ഞാൻ വീണ്ടും ജനിച്ചവനായിരുന്നു. ദൈവത്തിന്റെ വചനം ശ്രദ്ധാപൂർവ്വം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സഭയിലാണ് ഞാൻ പൊക്കൊണ്ടിരുന്നത്. എല്ലാ ഞായറാഴ്ചയും അപ്പം നുറുക്കൽ അവിടെ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം വേണ്ടി ഞാൻ ദൈവത്തോട്
നന്ദിയുള്ളവനായിരുന്നു.
എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെക്കുറിച്ചുള്ള ഒരു ചെറിയ കാര്യം പോലും എന്നെ പഠിപ്പിക്കുവാൻ ആ സഹോദരങ്ങൾക്ക് കഴിഞ്ഞില്ല. എന്റെ സ്വാർത്ഥമന്വേഷിക്കുന്ന, സ്വാർത്ഥപരമായിരിക്കുന്ന ഒരു ജീവിതത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിനെ കുറിച്ച് എനിക്ക് അവിടെ ഒന്നും പഠിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ചെറുപ്പക്കാരനായിരുന്നു. എനിക്കുണ്ടായിരുന്ന അല്പം വിവേചനം കൊണ്ട് എനിക്ക് ഈ കാര്യം മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. എന്റെ ചുറ്റും എന്നെ ചുറ്റിപ്പറ്റിയിരുന്ന വിശ്വാസികളെല്ലാം അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ചവരായിരുന്നു.
I could not honestly look up to them as men of God whose example I can follow.
എനിക്ക് അനുകരിപ്പാൻ കൊള്ളാവുന്ന നല്ല ക്രിസ്തീയ മാതൃകളായിട്ട്, ദൈവമനുഷ്യരായിട്ട് അവരിൽ മിക്കവരെയും എനിക്ക് കാണുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു പരമാർത്ഥം.
I was only 20 years old.
അന്ന് എനിക്ക് 20 വയസ്സ് മാത്രമേ ഉള്ളായിരുന്നു.
The Lord told me something at that time which has helped me for 44 years.
കഴിഞ്ഞ 44 വർഷങ്ങൾ എന്റെ ജീവിതത്തെ വളരെ സഹായിച്ച വളരെ നിർണായകമായ ചില കാര്യങ്ങൾ കർത്താവ് ആ നാളുകളിൽ എന്നോട് പറഞ്ഞു. കർത്താവ് എന്നോട് പറഞ്ഞത് മറ്റൊന്നുമല്ല, മകനെ നീ അവരെ ഒന്നും ശ്രദ്ധിക്കണ്ട, എന്നെ നോക്കി ജീവിക്കുവാൻ ശ്രമിക്കുക, നീ അവരെ വിധിക്കുകയും വേണ്ട, എന്നെ നോക്കി മുൻപോട്ട് പോവുക. ആ നാളിൽ കർത്താവ് എന്റെ ഹൃദയത്തോട് സംസാരിച്ച ഈ കൊച്ചു ആലോചന മറ്റേത് കാര്യത്തെക്കാളും കഴിഞ്ഞ നാളുകളിൽ എന്റെ ജീവിതത്തെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ അവരെ വിധിച്ചില്ല. സഭയിൽ എന്റെ മൂത്ത സഹോദരന്മാരായിരുന്ന അവർക്ക് ഞാൻ കീഴ്പ്പെട്ട് തന്നെ ഇരുന്നു. എന്നാൽ അവരുടെ തെറ്റായ മാതൃകാ ജീവിതശൈലി ഞാൻ അനുകരിച്ചില്ല. യേശുവിനെ നോക്കി അവനെ മാത്രം അനുഗമിക്കുവാനായി ഞാൻ ആ നാളുകളിൽ
തീരുമാനിച്ചു.
മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഞാൻ അന്ന് ദൈവം ബാഗ് എടുത്ത തീരുമാനം ഇതായിരുന്നു, ഞാനായിരിക്കുന്ന സഭയിലുള്ള മറ്റെല്ലാവർക്കും ചിക്കൻ ബോക്സ് പിടിച്ചാലും ഞാൻ ഈ രോഗത്തിൽ നിന്ന്
വിമുക്തനായിരിക്കണം.
അവരെല്ലാവരും സ്വയസ്നേഹികളായാലും ഞാൻ സ്വയസ്നേഹിയായിട്ട് മുൻപോട്ട് പോകുകയില്ല എന്ന് ഞാൻ
തീരുമാനിച്ചു.
ഞാൻ വീണ്ടും ജനിക്കുന്നതിന് മുൻപേ, കർത്താവിനെ അറിയുന്നതിന് മുൻപേ ഞാനും അവരെ പോലെ തന്നെ സ്വയസ്നേഹിയായിരുന്നു. എന്റെ സ്വന്തം ജീവിതത്തെക്കുറിച്ച് വളരെ ഉന്നതമായിരിക്കുന്ന പദ്ധതികളും താല്പര്യങ്ങളും ഉള്ളവനായിരുന്നു ഞാൻ. എന്നാൽ ഞാൻ വീണ്ടും ജനിച്ചപ്പോൾ, യേശുവിന്റെ രക്ഷകനായി തീർന്നപ്പോൾ 180 ഡിഗ്രി നേരെ തിരിയുന്ന പോലെയുള്ള ഒരു അനുഭവമായിരുന്നു എന്റെ ഹൃദയത്തിന്റെ താല്പര്യങ്ങൾ. ദുഃഖകരമായിരിക്കുന്ന ഒരു സത്യം പറയട്ടെ, പല പ്രിയപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീണ്ടും ജനനത്തിൽ, അവരുടെ മാനസാന്തരത്തിൽ അവർ 180 ഡിഗ്രി തിരിഞ്ഞ് നേരെ എതിർദിശയിലേക്ക് നടക്കുന്നതിന് പകരം ഏതാണ്ട് 90 ഡിഗ്രി മാത്രം തിരിഞ്ഞ് ഒരു എങ്ങും എത്താത്ത നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. നേരത്തെ ഉള്ള പഴയ ജീവിതം അല്ല ഇപ്പോൾ, എന്നാൽ ക്രിസ്തുവിൽ പുതിയ മനുഷ്യനുമാകാതെ മറ്റുള്ള ലോകമയ ആളുകളുമായിട്ട് ഇടകലർന്നുള്ള ഈ 90 ഡിഗ്രി ചരിഞ്ഞുള്ള ജീവിതം തികച്ചും ബുദ്ധിമുട്ടാണ്. അവർ സ്വയസ്നേഹികളാണെന്ന് മാത്രമല്ല രണ്ടാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവർ ദ്രവ്യാഗ്രഹികളുമാണ്, പണസ്നേഹികളുമാണ്. പണത്തെ സ്നേഹിക്കുന്ന വിശ്വാസികളെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ടോ? ലോകം മുഴുവനും അവരെ കൊണ്ട്
നിറഞ്ഞിരിക്കുകയാണ്.
നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്, ധാരാളം പണം കയ്യിലുള്ളവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. കയ്യിൽ പണമുണ്ടായിരിക്കുക എന്ന് പറയുന്നതും പണത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നതും രണ്ടാണ്. ധാരാളം സമ്പത്ത് പണം ഉണ്ടായിരിക്കുക എന്ന് പറയുന്ന ഒരു പാപമാണെന്ന് വരികിൽ അബ്രഹാമിനെയും യോബിനെയും പോലെയുള്ളവർ സ്വർഗത്തിൽ കാണുകയില്ല.
But love of money, that's a different thing.
എന്നാൽ ദ്രവ്യാഗ്രഹം, പണസ്നേഹം, അത് തികച്ചും വ്യത്യസ്തമായ കാര്യമാണ്.
Job used his money to help the orphans and the widows and many poor people.
ദൈവം നൽകിയ ധനസമ്പത്ത് യോബ് ഉപയോഗിച്ചത് അനാഥരെയും വിധവമാരെയും കഷ്ടതയിലായിരിക്കുന്നവരെയും ആശ്വസിപ്പിക്കുവാനാണ്.
We know that when Abraham did not love money because when there was a conflict with Lot, he told Lot, you take what is best, I'll take what's left over.
ആ കാലഘട്ടത്തിലെ ഏറ്റവും സമ്പന്നനായിരുന്ന വ്യക്തിയായിരുന്നവരിൽ അബ്രഹാം ധനസ്നേഹി ആയിരുന്നില്ലെന്നുള്ളതിന്റെ തെളിവ് അവന്റെ ദാസന്മാരും ലോത്തിന്റെ ദാസന്മാരും തമ്മിൽ ഒരു സംഘർഷം ഉണ്ടായപ്പോൾ ലോത്തിനോട് പറഞ്ഞു, നിനക്കിഷ്ടമുള്ളത് നീ എടുത്തുകൊള്ളുക, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എടുത്തോളാമെന്ന് പറയുന്ന മനോഭാവം ഒരു പണസ്നേഹിയുടെ മനോഭാവമല്ല.
When a person is a lover of money and also has the form of godliness, that is the person is talking about who doesn't have power.
ഒരു വ്യക്തി ദ്രവ്യാഗ്രഹിയായിരിക്കുകയും എന്നാൽ അതേസമയം ഭക്തിയുടെ ഒരു പുറംചട്ട, ഒരു വേഷം ഉണ്ടായിരിക്കുകയും ചെയ്യുമ്പോഴാണ് അവന്റെ ദൈവശക്തി ഇല്ലാതെ ഇരിക്കുന്നത്.
Boastful.
അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് വമ്പ് പറയുന്നവരെന്നാണ്.
Means people who are always boasting about the things they have done or what family they belong to or various things like that.
അധികം വിശദീകരണമില്ലാതെ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണല്ലോ, അവർ ചെയ്ത വലിയ കാര്യങ്ങളെക്കുറിച്ചോ അവരുടെ കുടുംബ പാരമ്പര്യത്തെക്കുറിച്ചോ മറ്റും എപ്പോഴും പ്രശംസയോടെ
സംസാരിക്കുന്നു.
എന്നാൽ ഇങ്ങനെ വമ്പ് പറയുന്നവർക്കും ഭക്തിയുടെ
വേഷമുള്ളവരാണ്.
അവർ ബൈബിളുമായിട്ട് മീറ്റിംഗ് പോകുന്നവരും ഹല്ലേലൂയ പാടുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഒക്കെയാണ്, അവർക്കും ഭക്തിയുടെ വേഷമുണ്ട്. അടുത്തതായിട്ട് അങ്ങനെയുള്ളവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവർ പലരും അഹങ്കാരികളാണ്, മറ്റുള്ളവരെ നിന്നയോടുകൂടി കാണുന്ന ഒരു മനോഭാവം.
They are revilers, that means they are always criticizing people.
അടുത്തായിട്ട് അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദൂഷകന്മാരാണ്, മറ്റുള്ളവരെ വിമർശിക്കുന്നവരും മറ്റുള്ളവരുടെ തെറ്റ് കണ്ടുപിടിക്കുന്നവരുമാണ്.
Disobedient to parents.
മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ എന്ന് പറഞ്ഞിരിക്കുന്നു.
Talking about children.
കുഞ്ഞുങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്.
They can be very religious and have no respect for their parents.
ഭക്തിയുടെ മതഭക്തരായിരിക്കുന്ന കുഞ്ഞുങ്ങൾ പല ഭവനങ്ങളിലുമുണ്ട്, എന്നാൽ അമ്മയപ്പന്മാരെ അനുസരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യാത്തവർ.
Ungrateful.
നന്ദികെട്ട വിശ്വാസികൾ.
I found this to be very common among believers.
വിശ്വാസികളുടെയിൽ ഏറ്റവും അധികം ഉള്ള ഒരു തിന്മയായി ഞാൻ ഇതിനെ കണ്ടിട്ടുണ്ട്.
One of the greatest sins I have found among believers today is ingratitude.
ഇന്ന് ക്രിസ്തു വിശ്വാസികളായിരിക്കുന്നവരിൽ അനേകരും ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു തിന്മ മറ്റുള്ളവരോട് ദൈവത്തോട് നന്ദിയില്ലാതിരിക്കുക എന്നുള്ളതാണ്.
You know, when 10 lepers were cleansed and only one came back, Jesus asked the question, where are the other 9?
നമുക്കറിയാം യേശുവിന്റെ നാളുകളിൽ കർത്താവ് കാരണ തോന്നി മനസ്സലിഞ്ഞ് 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയെങ്കിലും ഒരുവൻ മാത്രം മടങ്ങി വന്നപ്പോൾ അവനോട് കർത്താവ് ചോദിച്ച വാക്കുകൾ ഓർക്കുന്നുണ്ടോ? മറ്റേ 9 പേർ എവിടെ?
Today as the Lord looks down from heaven,
ഇന്ന് സ്വർഗത്തിൽ നിന്നും കർത്താവ് ഈ ഭൂമിയെ നോക്കുമ്പോൾ,
not just 9, millions. Where are the millions whom I have blessed in so many ways?
സൗഖ്യമായ 9 കുഷ്ഠരോഗികളെ കുറിച്ചല്ല ഇന്ന് ചോദിക്കുന്നത്. എന്റെ അനുഗ്രഹം ജീവിതത്തിൽ മതിയാവോളം ആസ്വദിച്ച ലക്ഷോപലക്ഷം ദൈവമക്കൾ എവിടെ? അവരുടെ നന്ദിയുടെ വാക്കുകൾ എവിടെ? ഇതാണ് കർത്താവ്
ചോദിച്ചത്.
ദൈവത്തിന്റെ ശക്തിയില്ലാതെ ഭക്തിയുടെ ഒരു വേഷം മാത്രം ഉള്ള വ്യക്തികളുടെ ഒരു മുഖമുദ്രയാണ് നന്ദികെട്ട ഹൃദയം.
That we don't have a gratitude to God for all that he's done for us.
നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത നിരവധി കാര്യങ്ങൾക്ക് വേണ്ടി, എണ്ണമറ്റ കാര്യങ്ങൾക്ക് വേണ്ടി നന്ദി നിറഞ്ഞൊരു ഹൃദയം നമുക്ക് നഷ്ടമായി പോകുക എന്നുള്ളത് ഏറ്റവും വലിയ
തിന്മയാണ്.
ഒരുപക്ഷെങ്കിൽ അനേക കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ച് ദൈവം എല്ലാം നൽകി, ഒരു പ്രാർത്ഥന മാത്രം കർത്താവ് നൽകിയില്ലെങ്കിൽ, നിരന്തരം നിങ്ങളുടെ മനസ്സിനെ മഥിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവ് മറുപടി തരാത്ത ഒരൊറ്റ പ്രാർത്ഥന മാത്രമാണെങ്കിൽ, കർത്താവ് ഞാൻ എത്ര നാളായിട്ട് ചോദിച്ചിട്ടും എനിക്കിത് തന്നില്ലല്ലോ, ഇതെനിക്ക് നിഷേധിച്ചല്ലോ, ഇതാണ് നിന്റെ ചിന്തയെങ്കിൽ, ദൈവം നിന്റെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്ത ലക്ഷക്കണക്കിന് നന്മകളെ നീ മറന്നുകളയുന്നെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, കർത്താവിന്റെ ഹൃദയത്തെ ഏറ്റവും വേദനിപ്പിക്കുന്ന നന്ദികെട്ട ഒരു ഹൃദയമാണ്. കർത്താവിനോട് മാത്രമല്ല, കർത്താവ് കൂട്ടായി നൽകിയിരിക്കുന്ന സഹവിശ്വാസികളോട്, സമസൃഷ്ടികളോട് നന്ദിയില്ലാത്തൊരു ഹൃദയവും അനേക വിശ്വാസികളിൽ നിന്ന് വർദ്ധിച്ചു
വരികയാണ്.
ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സഹോദരി സഹോദരന്മാർ ഏതെല്ലാം വിധങ്ങളിൽ നമുക്ക് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. നിങ്ങൾ തന്നെ ഒരു നിമിഷം ശാന്തമായി ചിന്തിച്ചു നോക്കാട്ടെ, കഴിഞ്ഞ നാളുകളിൽ ഏതെല്ലാം വിധത്തിൽ എത്രയോ സമയങ്ങളിൽ മറ്റുള്ള സഹോദരി സഹോദരന്മാരിൽ കൂടെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ആത്മീയമായിട്ടും ഭൗതികമായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ദൈവം എത്ര പേരെ ഒരുക്കിയിട്ടുണ്ട്. അവർ ഒട്ടുമർഹിക്കാത്ത സാഹചര്യത്തിൽ, ഒട്ടുമർഹിക്കാത്ത നിനക്ക് അവർ ചെയ്തതായിരിക്കുന്ന സ്നേഹപ്രവൃത്തികൾ, ത്യാഗത്തിന്റെ പ്രവൃത്തികൾ, ഈ കാര്യങ്ങൾക്ക് വേണ്ടി നന്ദിയുടെ ഒരു തുള്ളി കണ്ണുനീര് നിന്റെ ജീവിതത്തിൽ ഇല്ലെന്ന് വരികിൽ എത്ര ദുഃഖകരമായ
കാര്യമാണ്.
കർത്താവ് പറഞ്ഞ ഈ വാക്കുകള് ഒരിക്കൽ ഞാൻ ദൈവവചനത്തിൽ വായിച്ചത് ഞാൻ ഓർക്കുന്നു. യേശു പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ, എന്റെ നാമത്തിൽ നിങ്ങൾ ഒരാളിന് ഒരു ഗ്ലാസ്, ഒരു പാത്രം തണുത്ത വെള്ളമെങ്കിലും കൊടുത്താൽ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടാതെ പോകില്ല.
ജീസസ് കീപ്സ് എ റെക്കോർഡ് ഈവൻ ഓഫ് സംബഡി ഹു ഗേവ് എ ഗ്ലാസ് ഓഫ് വാട്ടർ ടു വൺ ഓഫ് ഹിസ് ചിൽഡ്രൻ.
അതിന്റെ അർത്ഥം എന്താണ്? കർത്താവിന്റെ ഒരു മകൻ മകൾ എന്നുള്ള പരിഗണനയിൽ നാം മറ്റൊരാളിന് ഒരു കപ്പ് വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പോലും ഓർമ്മ കുറിപ്പ് സൂക്ഷിക്കുന്നവനാണ് നമ്മുടെ കർത്താവ് എന്നാണ്.
ഐ സെഡ് ലോർഡ് I want to be like you.
എനിക്ക് ആ വചനം വായിച്ചപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതായിരുന്നു, കർത്താവേ എനിക്കും അങ്ങേ പോലെ ആകണം.
Don't we all want to be like Jesus? Is anybody here who doesn't want to be like Jesus?
യേശുവിനെ പോലെ ആകുവാൻ താല്പര്യമില്ലാത്ത ആരെങ്കിലും ഇന്ന് എന്നെ കേൾക്കുന്നുണ്ടോ?
Do you know what it means to be like Jesus?
യേശുവിനെ പോലെ ആകുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ?
It means to remember even if somebody gave you a glass of water.
ഏതെങ്കിലും ഒരു സമയത്ത് എപ്പോഴെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം, വെറും പച്ചവെള്ളം ഒരാൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ ഓർത്തിരിക്കുക എന്നുള്ളതാണ് യേശുവിനെ പോലെ ആകുക എന്ന് പറഞ്ഞു.
Never to forget the good that anybody has done to you.
നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ചെറിയ നിസ്സാര കാര്യമാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ മറ്റാരെങ്കിലും എപ്പോഴെങ്കിലും ചെയ്തിട്ടുള്ള ഒരു ചെറിയ നന്മ പോലും മറക്കാതിരിക്കുക, അതാണ് യേശുവിന്റെ മനോഭാവം.
I have decided to do that.
ആ മനോഭാവം സൂക്ഷിക്കുവാൻ, അതിൽ വളരുവാൻ എന്റെ ഹൃദയത്തിൽ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
ഈവൻ പീപ്പിൾ ഹു ഹാവ് ലെഫ്റ്റ് അവർ ചർച്ച് ആൻഡ് ഗോൺ,
ബന്ധം വിട്ട് സഭ വിട്ടുപോയ ആ വ്യക്തികൾ പോലും എന്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്തിട്ടുള്ള നന്മകൾ ഓർത്ത് നന്ദിപൂർവ്വം അവർക്ക് എഴുതിയ, അവരോട് അത് പറഞ്ഞ സന്ദർഭങ്ങൾ നിരവധിയാണ്.
They may not be grateful to me for what I have done. That's not my business.
എന്നിലൂടെ അവർക്ക് ലഭിച്ചതായിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് അവർ മറന്നുകളഞ്ഞിരിക്കാം, നന്ദിയില്ലാത്തവരായിരിക്കാം, അതെന്റെ വിഷയമല്ല. അവർക്ക് യേശുവിനെ പോലെ ആകുവാൻ താല്പര്യമില്ലായിരിക്കാം, ഞാൻ അതിനെന്തിനാണ് വിഷമിക്കുന്നത്. എന്നാൽ എനിക്ക് യേശുവിനെ പോലെ ആകുവാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ, ദൈവത്തിന്റെ ഒരു മകൻ എന്ന നിലയിൽ ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് ഒരാൾ തന്നിട്ടുണ്ടെങ്കിൽ നന്ദിയുള്ളവനായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആവശ്യത്തിലായിരുന്ന സന്ദർഭത്തിൽ ആത്മീകമായോ ഭൗതികമായോ ഏതെങ്കിലും നിലയിലോ എന്നെ ഏറ്റവും ചെറിയൊരു കാര്യത്തിനെങ്കിലും സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ മറന്നുകളയുവാൻ എനിക്കൊരിക്കലും ആഗ്രഹമില്ല. ഞാൻ അങ്ങനെ നന്ദി കെട്ടവനാണെങ്കിൽ ഭക്തിയുടെ വേഷം മാത്രമുള്ള ദൈവശക്തി നഷ്ടപ്പെട്ട ഒരു ക്രിസ്ത്യാനി ആയിരിക്കും. മറ്റു പല കാര്യങ്ങളും താഴെ സൂചിപ്പിക്കുന്നുണ്ട്. താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ.
അൺലവിംഗ്,
അശുദ്ധർ, വാത്സല്യമില്ലാത്തവർ,
ഇറക്കൻസൈലബിൾ,
ഇണങ്ങാത്തവർ.
ഇറക്കൻസൈലബിൾ മീൻസ് ദാറ്റ് നോ മാറ്റർ വാട്ട് ദി അദർ പേഴ്സൺ ട്രൈസ് ടു ഡു ടു റിസ്റ്റോർ എ റിലേഷൻഷിപ്പ്, യു ഡോണ്ട് വാണ്ട് ദാറ്റ് റിലേഷൻഷിപ്പ് ടു ബി റിസ്റ്റോർഡ്.
അങ്ങനെയുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. രണ്ടുപേർ തമ്മിൽ ഹൃദയത്തിൽ ഒരു അകൽച്ചയുണ്ടായാൽ, ഒരാള് എത്രയധികം സമാധാനം ഉണ്ടാക്കുവാൻ, നല്ല ബന്ധം സ്ഥാപിക്കുവാൻ പരിശ്രമിച്ചാലും അതിനോടൊന്നും പ്രതികരിക്കാതെ ഇണങ്ങാതെ ഇരിക്കുന്ന
മനോഭാവം,
ചില സമയങ്ങളിൽ ഭർത്താവും ഭാര്യയുമായുള്ള ബന്ധത്തിൽ ഒരാൾക്ക് ഈ മനോഭാവം എടുക്കുവാൻ
കഴിയും.
എല്ലാ ഭാര്യാഭർത്താക്കന്മാരും അംഗീകരിക്കേണ്ടതായിരിക്കുന്ന ഒരു സത്യം
ഇതാണ്.
ഭൂമിയിൽ നാം ജീവിക്കുന്ന കാലത്തോളം അവസാനം വരെ നാം ഒക്കെ എന്തെങ്കിലും അബദ്ധം നിശ്ചയമായും കാണിച്ചിരിക്കും. കാരണം നാം അപൂർണരാണ്. നാം മനുഷ്യരാണ്. കർത്താവിനോട് നാം അനുരൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും അവനെ പോലെ നാം ആയി തീർന്നിട്ടില്ല.
My advice always to married couples is you must always be willing to ask forgiveness and to forgive.
അതുകൊണ്ട് ഭാര്യാഭർത്താക്കന്മാരായ സഹോദരങ്ങളോട് എപ്പോഴും ഞാൻ അവരോട് ബുദ്ധി ഉപദേശിക്കാറുള്ളത്, നിങ്ങൾ രണ്ടുപേരും എപ്പോഴും നിങ്ങൾ ക്ഷമിക്കുവാനും ക്ഷമ സ്വീകരിക്കുവാനും മനസ്സുള്ളവരായിരിക്കണം. മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കുവാൻ, നിന്റെ ജീവിത പങ്കാളിയോട് ക്ഷമ ചോദിക്കുവാൻ നിങ്ങൾക്ക് വൈമുഖ്യമുണ്ടാകരുത്. എപ്പോഴും
റെഡിയായിരിക്കണം.
അതുപോലെ തന്നെ ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ക്ഷമിക്കുവാനുള്ള മനസ്സും ഉണ്ടാകണം.
ഇഫ് യു കാനോട്ട് ഫോർഗീവ് സംബഡി ഇമ്മീഡിയറ്റ്ലി, യു ആർ ഇൻ ദിസ് കാറ്റഗറി.
നിങ്ങളോട് തെറ്റിയതായിരിക്കുന്ന ഒരാള് ജീവിത പങ്കാളി തന്നെ ആയിക്കൊള്ളട്ടെ, പെട്ടെന്ന് ആ വ്യക്തിയോട് ക്ഷമിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങളെ വിശേഷിപ്പിക്കേണ്ട പദമാണിത് ഇണങ്ങാത്തവർ. ഏതെങ്കിലും ഒരു സഹോദരൻ നിനക്ക് എതിരെ എന്തെങ്കിലും തെറ്റ് തിന്മ ചെയ്തോ, ആ വ്യക്തി ആ കാര്യത്തെക്കുറിച്ച് ദുഃഖമുള്ളവനായിരിക്കുന്നു, ക്ഷമാവണ നടത്തുവാൻ ആഗ്രഹിക്കുന്നു എന്ന് നിനക്ക് മനസ്സിലായാൽ,
but you don't respond, you're irreconcilable.
എന്നാൽ സ്നേഹത്തിന്റെ ഒരു പ്രതികരണ മനോഭാവം നിന്നിൽ ഇല്ല, നീ ഇണങ്ങാത്ത ഒരു വ്യക്തിയായി നിൽക്കുന്നു.
But you come to the meeting and say hallelujah, praise the Lord.
എന്നാൽ മുടങ്ങാതെ മീറ്റിംഗുകൾക്ക് വരികയും കർത്താവിനെ സ്തുതിക്കുകയും ഹല്ലേലൂയ പറയുകയും ചെയ്യുവാൻ നിനക്ക് മടിയില്ല.
What have you got?
അങ്ങനെയെങ്കിൽ നിനക്ക് ഉള്ളത് എന്താണ്?
Form of godliness without power.
ദൈവത്തിന്റെ ശക്തി ഇല്ലാത്ത ഒരു ഭക്തിയുടെ വേഷം മാത്രമാണ് നിനക്കുള്ളത്.
What about malicious gossips?
തുടർന്ന് പറഞ്ഞിരിക്കുന്നത് ഏഷണിക്കാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്.
People who speak about others in a bad way to tear them down.
മറ്റുള്ളവരുടെ സൽപേരിനെ ചീന്തിക്കളയുമാറ് അവരെക്കുറിച്ച് തിന്മയായ നിലയിൽ സംസാരിക്കുന്നവർ, യേശുവിനെ പറയുന്നവർ. എന്റെ ജീവിതത്തില് കഴിഞ്ഞ നാളുകളില് വർഷങ്ങൾക്ക് മുമ്പ് ഞാനത് ധാരാളമായി ചെയ്തിട്ടുള്ള
വ്യക്തിയാണ്.
ഞാനത് കൂടുതൽ ചെയ്യുന്തോറും കർത്താവിലൂടെ എന്റെ സന്തോഷം ചോർന്നു പോകുകയായിരുന്നു. എന്നാൽ ഞാൻ ദൈവമുമ്പാകെ തീരുമാനമെടുത്തു, ഈ പ്രവണത, ഈ ദുഷ്പ്രവണത എന്നേക്കുമായി ഞാൻ നിർത്തുവാൻ
പോവുകയാണ്.
പിശാചിനോട് കൂട്ടായ്മയിൽ അവനോട് കൈപിടിച്ചുകൊണ്ട് എന്റെ കൂട്ടു സഹോദരന്മാരെ കുറ്റം ചുമത്തുവാൻ ഇനിമേൽ ഞാൻ ഇല്ല. ദൈവമാണ് അവരെ ന്യായം വിധിക്കേണ്ടവർ. ദൈവം തന്നെ വിധിക്കട്ടെ. അവരെ ന്യായം വിധിക്കുവാൻ ദൈവത്തിന് എന്റെ സഹായം ആവശ്യമില്ല എന്ന് ഞാൻ കണ്ടു. ദൈവം ഒരു സമയത്തും എന്റെ സഹായം തേടി എന്റെ അടുക്കൽ വരാറില്ല. മോനെ, ഇന്നാളിനെ കുറിച്ച് നിനക്ക് എന്നാ തോന്നുന്നു? അവനെ ന്യായമായിട്ടൊന്ന് വിധിക്കാനായിട്ട് എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് അവൻ എന്നോട് ചോദിക്കാറില്ല. കർത്താവിന് പറയാനുള്ളത്, എനിക്ക് മോനെ നിന്റെ സഹായം ഒന്നും
ആവശ്യമില്ല.
എന്നാൽ പിശാചിന് നമ്മുടെ സഹായം വേണം. ആ വ്യക്തിയെ കുറ്റം ചുമത്തുവാനായിട്ട് നീ ഒരു ഒരു കൈ സഹായം എനിക്ക് തരാമോ എന്ന് അവൻ
ചോദിക്കും.
അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? പിശാച് വളരെ മാന്യമായ നില നിങ്ങളടുത്ത് വന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും?
Many believers who pray so loud, who shout hallelujah, who are also malicious gossips in their life.
എന്നാൽ ദുഃഖകരമായിരിക്കുന്ന ഒരു സത്യം ഞാൻ പറയട്ടെ, മീറ്റിംഗിൽ അത്യുച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന പലരും പിശാചിനോട് കൈ കോർത്ത് പിടിച്ചുകൊണ്ട് മറ്റുള്ളവരെ ദൂഷണം
പറയുന്നവരാണ്.
അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അജിതേന്ദ്രിയന്മാരെ കുറിച്ചാണ്. ഇന്ദ്രിയ ജയമില്ലാത്തവർ.
നോ സെൽഫ് കൺട്രോൾ ഇൻ ദേർ സ്പീച്ച്.
അവരുടെ സംസാരത്തില് അവർക്ക് നിയന്ത്രണമില്ല.
The Bible says that he who cannot control his tongue, his whole Christianity is worth zero.
ദൈവത്തിന്റെ വചനം പറയുന്ന മുന്നറിയിപ്പ് നാം അവഗണിക്കരുത്. എന്റെ നാവിന് കടിഞ്ഞാനിടാതെ ഒരുവൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി പൂജ്യമാണ്.
So the Bible says in James 1:26, his whole Christianity is worth zero.
യാക്കോബിന്റെ ലേഖനം 1:26 ഇരുപത്തിയാറാം വാക്യത്തിലാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവന്റെ ക്രിസ്തീയതയുടെ ആകെ തുക വലിയൊരു പൂജ്യമാണ്. ഒരു വ്യക്തിക്ക് ഒരു സഹോദരൻ സഹോദരിക്ക് അവന്റെ നാവിനെ കടിഞ്ഞാനിട്ട് നിയന്ത്രിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ അവന്റെ ഭക്തി
അവരുടെ
നാവിനെ നിയന്ത്രിപ്പാൻ കഴിയാത്തതുകൊണ്ട് ഈ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ക്രിസ്തീയതയുടെ ആകത്തുക പൂജ്യമായിരിക്കുന്ന എത്രയോ പേർ ഈ ഭൂമിയിലുണ്ട്.
വിതൗട്ട് സെൽഫ് കൺട്രോൾ,
ആത്മനിയന്ത്രണമില്ലാത്തവർ.
വി സീ ദാറ്റ് പർട്ടിക്കുലർലി ഇൻ ദി യൂസ് ഓഫ് അവർ ടങ്.
മറ്റ് ജീവിത മേഖലകളിലൊക്കെ അത് പ്രസക്തമാണെങ്കിലും നാം ഉപയോഗിക്കുന്ന കാര്യത്തിലാണ് ഏറ്റവും അധികം നാം ഇന്ദ്രിയജയമുള്ളവരാകേണ്ടത്.
ദാറ്റ്സ് ദി മോസ്റ്റ് സീരിയസ് ഏരിയ.
ഏറ്റവും നമ്മെ സംബന്ധിച്ചോളം ഗൗരവമായിരിക്കുന്ന മേഖല അതാണ്.
ഇറ്റ്സ് എൻ ഏരിയ വേർ വി മസ്റ്റ് റിയലി സീക്ക് ഗോഡ് ഫോർ ദി പവർ ഓഫ് ദി ഹോളി സ്പിരിറ്റ്.
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായി ദൈവത്തെ ജാഗ്രതയോടെ അന്വേഷിക്കേണ്ട ഒരു മേഖലയാണത്.
ദി ഹോളി സ്പിരിറ്റ് ഡിഡ് നോട്ട് കം അപ്പോൺ പീപ്പിൾ ഓൺലി ടു ഗിവ് ദം ദി ഗിഫ്റ്റ് ഓഫ് അദർ ടങ്സ്.
പരിശുദ്ധാത്മാവ് വിശ്വാസികളുടെ മേൽ വന്നത് അവർക്ക് അന്യഭാഷയുടെ വരം നൽകുവാൻ മാത്രമല്ല.
See, when they were born, when the Holy Spirit came, there was a tongue of fire on top of all those 120 heads.
ഏകദേശം 120 പേര് ആ മാളികമുറയിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നപ്പോൾ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ കാണുന്നത് എന്താണ്? ഓരോരുത്തരുടെയും മേൽ തീ നാവുകൾ, അഗ്നി നാവുകൾ പോലെ പതിച്ചു എന്നാണ്.
That was saying that the Holy Spirit wants to control your tongue. That's the meaning of that tongue of fire.
അവിടെ നാം കാണുന്നത് അവരുടെ നാവിന്മേൽ തീ നാളങ്ങൾ പോലെ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് വന്ന് പതിച്ചു എന്ന് പറഞ്ഞപ്പോൾ വാക്കും ഭാഷണവും കൂടാതെ അത് നമ്മോട് സംസാരിക്കുന്ന എന്താണ്? ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന വിശ്വാസികളുടെ നാവിനെ നിയന്ത്രിക്കുവാനാണ് പ്രാഥമികമായി പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്.
Not only to speak in other tongues,
അന്യഭാഷയിൽ സംസാരിക്കുന്ന കാര്യം മാത്രമല്ല,
also to control your mother tongue.
നിങ്ങളുടെ മാതൃഭാഷയിൽ സംസാരിക്കുമ്പോഴും നാവിന്റെ സമ്പൂർണ്ണ നിയന്ത്രണം പരിശുദ്ധാത്മാവിനെ തന്നെയായിരിക്കണം എന്നാണ് അത്
കാണിക്കുന്നത്.
ഒരു വിശ്വാസിക്ക് അന്യഭാഷയിൽ സംസാരിക്കുവാൻ വളരെയധികം കഴിയുകയും അവന്റെ മാതൃഭാഷയിൽ അവനെ നാവിന് നിയന്ത്രണമില്ലാതിരിക്കുകയും ചെയ്താൽ ഏതാത്മാവാണ് അവനെ നിയന്ത്രിക്കുന്നതെന്ന് എനിക്ക്
സംശയമാണ്.
ആത്മാവിന്റെ വരമെന്ന് പറഞ്ഞ് ദൈവവചനം പറയുന്നത് ആത്മനിയന്ത്രണം എന്ന് പറയുന്നതാണ് അതിന്റെ പ്രധാന കാര്യം.
You remember what Jesus said about this?
യേശുവിനെ കുറിച്ച് പറഞ്ഞ എന്താണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ?
in Matthew chapter 5 it's a very interesting passage.
വളരെ രസകരമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ അത് പറയുന്നു.
He was saying that your righteousness must be more than the righteousness of the Pharisees in verse 20.
20-ാം വാക്യത്തിൽ യേശു പറയുകയാണ് പരീശന്മാരുടെ നീതിയെ കവിയുന്ന ഒരു നീതിയാണ് നിങ്ങൾക്കുണ്ടാകേണ്ടതെന്ന്.
And he said, I'll explain what I mean.
ഞാൻ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് ഞാൻ വിശദീകരിക്കാം എന്ന് കർത്താവ് പറയുന്നു. 21-ാം വാക്യം.
Righteousness of the Pharisees was don't commit murder.
പരീശന്മാരുടെ നീതി എന്ന് പറഞ്ഞാൽ കൊലപാതകം ചെയ്യരുത്.
But your righteousness must be more than that.
എന്നാൽ നിങ്ങളുടെ നീതി അവരുടെ നീതിയെ കവിയുന്നതായിരിക്കണം.
If you want to enter God's kingdom.
ദൈവരാജ്യത്തിൽ കടക്കുവാനായിട്ട് നിങ്ങളെ പ്രാപ്തരാക്കുന്നത് അത് കവിയുന്ന ഒരു വിശ്വാസമാണ്. നീതിയാണ്. അതെന്താണ്?
Now just see the progression here. Step 1 to step 2 to step 3.
ഇവിടെ കർത്താവ് ഇത് വിശദീകരിക്കുന്നത് അതിന്റെ പടികൾ നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. 1-ാമത്തെ 2-ാമത്തെ 3-ാമത്തെ പടിയിലേക്ക് കർത്താവ് പറയുന്നത്.
Three steps in verse 22.
22-ാം വാക്യത്തിൽ ഈ മൂന്ന് വ്യക്തമായ പടികൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും.
And the final step ends up in hell.
3-ാമത്തെ പടി അവിടെ അവസാനം അടുത്ത ചുവട് നമ്മളെ എവിടെ കൊണ്ടെത്തിക്കുമെന്നറിയാമോ? അഗ്നി നരകത്തിലാണ്.
I say here are three steps to hell.
22-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കർത്താവിന്റെ വാക്കിൽ തന്നെ ഞാൻ പറയുന്നു, നരകത്തിലേക്കുള്ള മൂന്ന് പടികൾ എന്താണെന്ന് അറിയണേ. ഇത് വായിച്ചാൽ മതി.
You want to hear three steps to hell?
നിങ്ങൾക്ക് വലിയ ഉത്സാഹമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഇത് കേൾക്കാൻ. നരകത്തിലേക്ക് പോകാനുള്ള മൂന്ന് പടികൾ.
I want to know because I don't want to take even step 1.
നരകത്തിൽ പോകാൻ എനിക്ക് ഒട്ടും ആഗ്രഹമില്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യമുണ്ട്. കാരണം 1-ാമത്തെ പടി കാലുവെക്കാൻ പോലും എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് എന്താണെന്ന് ഞാൻ അറിയണമല്ലോ.
Listen carefully.
അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ.
Step 1.
1-ാമത്തെ ചുവട് എന്താണ്?
You are angry with your brother in your heart.
നിങ്ങളുടെ ഹൃദയത്തിൽ സഹോദരനോട് സഹോദരിയോട് നിങ്ങൾ കോപിച്ചിരിക്കുന്നു. അതാണ് 1-ാമത്തെ.
In your heart.
വെളിയിലൊന്നും പ്രകടമായില്ല കേട്ടോ, ഉള്ളിലുള്ള കാര്യം.
You have not said one word yet.
വാതുറന്ന് ഒറ്റ വാക്കും പറഞ്ഞിട്ടില്ല, ഉള്ളിൽ മാത്രമുള്ള
കാര്യമാണ്.
നിങ്ങളുടെ ഉള്ളിൽ ഈ തിങ്ങി നിറഞ്ഞ കോപം അങ്ങോട്ട് വന്നിട്ട് അത് ഏതാണ്ട് തിളക്കുന്ന വക്കോളം എത്തിയിരിക്കുകയാണ്. നല്ല ചൂടുണ്ട്. പാല് തിളപ്പിക്കാൻ വെക്കുന്ന കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, പ്രത്യേകിച്ച് വീട്ടമ്മമാർ. അതിങ്ങനെ ചൂടായി ചൂടായി വരും, ഇരിക്കും തോറുമേ പാല്. നിങ്ങൾ ശ്രദ്ധിച്ച് നിന്നില്ലെങ്കിൽ മിൽക്ക് കുക്കർ വെക്കുന്ന കാര്യമല്ലോ കേട്ടോ, അല്ലാതെ വെച്ച് കഴിഞ്ഞാല് ഇത് തിളച്ച് തൂവുന്ന ഒരു സമയമാണ്.
So what is a sensible housewife do?
അതുകൊണ്ട് വിവേകമുള്ളായിരിക്കുന്ന ഒരു വീട്ടമ്മ എന്താ ചെയ്യുന്നത് പാല് തിളപ്പിക്കാൻ വെക്കുമ്പോഴേ?
ബിഫോർ ഇറ്റ് ഓവർഫ്ലോസ് ടേൺ ദ ഗ്യാസ് ഡൗൺ.
പാല് തിളച്ച് തൂവുന്നതിന് മുൻപേ എന്ത് ചെയ്യും? തീ അണയ്ക്കും.
We must do that.
അത് നാം ചെയ്യും.
We should do that before it flows out.
അത് സുബോധമുള്ള എല്ലാവരും ചെയ്യേണ്ട കാര്യമല്ലേ അത്.
So here's the first stage where it's coming up, coming up, coming up, coming up, coming up, and you see the milk coming up.
അതെ, 1-ാമത്തെ ഘട്ടം ചുവടാണ് ഈ പറഞ്ഞത് പടി. ഈ പാല് തിളച്ച് ഇങ്ങനെ വരുന്ന പോലെ ഉള്ളിൽ സഹോദരനോടുള്ള കോപം, ആ കോപം ഇങ്ങനെ തിളച്ച് വർദ്ധിച്ചു വരികയാണ്.
Could be against your husband, your wife, your neighbor, your brother, could be anybody.
ഇത് ആർക്കെതിരെയും ആകാം, ഭർത്താവിനെതിരെയാകാം, ഭാര്യക്കെതിരെയാകാം, അയൽവാസിക്കെതിരെയാകാം, കൂട്ടസഹോദരനെതിരെയാകാം.
Some people have many vessels boiling at the same time. You have to watch all of them.
ഇവിടെ പാല് ചൂടാക്കുന്ന ഒരു സഹോദരിയുടെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, ചില സമയത്തുള്ള ഒരേ സമയത്ത് അവർ 6-7 പാത്രങ്ങളിലാണ് പാല് ചൂടായിക്കൊണ്ടിരിക്കുന്നത്.
Against this person and that person, we got to watch all of them.
Oh, palarkedireyana oro samayath ingane choodu koodi koodi telakkam
mariyan. You don't know which one will boil over at which time.
Yedu paathrathile paalana yedu samayath telachu thoovan ariyan malathnal valare sathyavathulla aalu.
It comes to the point where you say, I must go and tell him something. You can't just keep it in my heart.
Idingane adhiya neru onnu agathu vechondirikkan parathilla, ningalku ariyamallo. Appo oru ghattam varum, ഇനി ഇപ്പൊ ക്ഷമിക്കുന്ന പ്രശ്നമില്ല, ഞാൻ പോയി രണ്ട് വാക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ.
And so you go to that person, that's step 2.
2-ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് എന്താണ്? അതാണ് സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാൽ.
And you go to him and say raka or you empty head or something like that.
ശരിക്കും പറഞ്ഞാല് ആദ്യം ഹൃദയത്തിലേ ഉള്ളു, നാക്കിലൊന്നും വന്നിട്ടില്ല. പക്ഷെ 2-ാമത്തെ ഘട്ടമായി ഞാൻ കാണുന്നത് അവന്റെ അടുക്കൽ ചെന്നിട്ട്
say some bad word to him.
പറയുന്ന വാക്കിപ്പം നിസ്സാര എന്നുള്ളതോ തലേ കളിമണ്ണാണെന്നോ എന്തും ആയിക്കോട്ടെ, ഏതായാലും ശരി, അത് വാക്കുകൊണ്ട് പ്രകടമാക്കും.
റാക്ക ഇസ് എ അറമൈക് വേർഡ്. വി ഹാവ് ഗോട്ട് ഡിഫറന്റ് വേർഡ്സ് ഇൻ മലയാളം ഫോർ ടു സേ ടു പീപ്പിൾ.
ഒരു ആരാമ്യ ഭാഷയിലെ ഒരു പദമാണ് റാക്ക എന്ന് പറഞ്ഞിരിക്കുന്നത്. നിസാര എന്ന് ബൈബിൾ പരിഭാഷയിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ നിസാര എന്നൊന്നും ചെന്ന് പറയത്തില്ല, പറയോ? കോപം,
മലയാളം.
അതെ, ഞാൻ പറയാതെ എനിക്ക് അത്രയും പരിചയമില്ല, പക്ഷെ നിങ്ങൾക്കൊക്കെ നല്ലപോലെ അറിയാം മലയാളത്തിൽ എത്രയോ മനോഹരമായ പദങ്ങളാണ് ഉള്ളത് ഈ തിളച്ചു മറിയുമ്പോൾ എന്ന് പറയാനുള്ള
വാക്ക്.
അപ്പൊ പോയിട്ട് നമ്മൾ പറഞ്ഞിരിക്കും, എന്നിട്ട് നമ്മൾ തിരിച്ചു വരും. പാല് തിളച്ച് തുകയെന്നവരെയും തീ അണച്ചിട്ടില്ലാത്തതുകൊണ്ട് അത്
തിളച്ചുകൊണ്ടേരിക്കും.
അഞ്ച് മിനിറ്റ് നമ്മളിങ്ങനെ ഇരിക്കും, വന്ന് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ നോക്കി. ഞാൻ ഒരു ഡോസ് കൊടുത്തിട്ട് ശരിയായില്ല എന്ന് തോന്നുന്നു, ഒന്നുകൂടെ വേണം, ഇനി ഇതുകൊണ്ട് പോരാന്ന്
തീരുമാനിക്കും.
ചിലപ്പോ അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് പോകണമെന്ന് നിർബന്ധമില്ല, ചിലപ്പോ അടുത്ത ദിവസമായിരിക്കാം. ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല. മൂന്നാമത്തെ
ഘട്ടമാണ്,
അടുത്ത ദിവസം ചെന്നിട്ട് ഈ കോപം അടക്കാൻ വയ്യാതെ മൂഢ എന്ന് അവനോട് ചെന്ന് പറയുന്നായിരിക്കുന്ന ഒരു അടുത്ത മൂന്നാം ഘട്ടം. ആ ഘട്ടം വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വലിയ ആശയ്ക്ക് വകയില്ല എന്നാ കർത്താവ് പറഞ്ഞത്. നരകമാ,
യു ബിലീവ് ദാറ്റ്?
യേശു പറഞ്ഞ വാക്കാണ്. അതുകൊണ്ട്
നിങ്ങളുടെയൊക്കെ
ബൈബിൾ നോക്കിയാട്ടെ, ബൈബിൾ കയ്യിലുള്ളവരാ. അത് തന്നെ, അങ്ങനെ തന്നെയാണോ? അങ്ങനെയാണോ? ഈ ഞാനീ പറഞ്ഞല്ലോ നരകത്തിലേക്കുള്ള മൂന്ന് പടികൾ എന്ന് പറഞ്ഞല്ലോ, ഈ മൂന്നാമത്തെ പടി നരകത്തിലാണോ അവസാനിക്കുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കണേ.
ഫയറി ഹെൽ, നോട്ട് ജസ്റ്റ് ഹെൽ.
ഓ, കർത്താവ് വെറും നരകമൊന്നും അല്ല പറഞ്ഞത്, അതാ ഇപ്പൊ ഒന്നും ശ്രദ്ധിച്ചപ്പോഴാ മനസ്സിലായത്. അഗ്നി നരകം എന്നാ പറഞ്ഞത്. നമുക്ക് ആർക്കും അബദ്ധം പറ്റാതിരിക്കാൻ
ലേൺ സം സെൽഫ് കൺട്രോൾ.
അന്ത്യകാലത്ത് ബുദ്ധിമുട്ടുള്ള ഈ കാലഘട്ടത്തില് ആത്മനിയന്ത്രണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് നാം പഠിക്കണം.
വെരി ഡിഫിക്കൽട്ട് ടു ബി എ ക്രിസ്ത്യൻ, പോൾ സെഡ് ടു ടിമോത്തി, ബിക്കോസ് പീപ്പിൾ വിൽ ബി വിതൗട്ട് സെൽഫ് കൺട്രോൾ.
അന്ത്യനാളിനെക്കുറിച്ച് പൗലോസ് തിമോത്തിയോസിന് എഴുതുമ്പോൾ പറയുകയാണ്, മനുഷ്യർ അജിതേന്ദ്രിയന്മാരായിരിക്കും, അതുകൊണ്ട് ക്രിസ്ത്യ ജീവിതം ദുഷ്കരമായിരിക്കും.
They will have all the form of godliness.
എന്നാൽ ദൈവഭക്തിയുടെ എല്ലാ ആഭരണങ്ങളും പുറം ചട്ടയും അവർക്കുണ്ടായിരിക്കും.
Read the Bible, they speak in tongues, they say hallelujah, they preach so many things.
ബൈബിൾ മുടങ്ങാതെ വായിക്കുന്നവര് ദൈവത്തെ സ്തുതിക്കുന്നതിലും ആരാധിക്കുന്നതിലും മുൻപന്തിയിൽ എല്ലാ ഭക്തിയുടെ വേഷങ്ങളും ഉണ്ട്. എന്നാൽ അവരുടെ വ്യക്തിപരമായിരിക്കുന്ന രഹസ്യ ജീവിതത്തിൽ ഇന്ദ്രിയങ്ങളുടെ മേൽ
നിയന്ത്രണമില്ലാത്തവർ,
അവരുടെ പണം ചിലവഴിക്കുന്ന കാര്യത്തിലും യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത പല വിശ്വാസികളെ
എനിക്കറിയാം.
അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി, സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി വാരിക്കോരി യാതൊരു വിവേചനമില്ലാതെ പണം ധാരാളിത്തമായി ചെലവഴിക്കുന്ന
വിശ്വാസം.
എന്നാൽ ഒരു നിമിഷം പോലും അങ്ങനെയുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കാറില്ല. സുവിശേഷത്തിന്റെ വ്യാപ്തിക്കായി, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി ഈ പണം ഉപയോഗിക്കാമായിരുന്നല്ലോ എന്ന്. ദൈവഭക്തനായിരിക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ പറയുമായിരുന്നു, അദ്ദേഹം കൂടെ കൂടെ ചെയ്തിരുന്ന കാര്യമാണ്, എന്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി എത്രയും കുറച്ച് ചെലവഴിക്കാൻ കഴിയുമോ എന്നുള്ള ചിന്ത എന്നെ സദാ ഭരിക്കുന്ന കാരണം കൂടുതൽ സമയം കൂടുതൽ പണം കർത്താവിനായി ചെലവഴിക്കുക. എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ളതിൽ ഏറ്റവും ദൈവഭക്തനായിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു
അദ്ദേഹം.
എന്റെ ഈ ദീർഘവർഷങ്ങളിലെ കഴിഞ്ഞ നാളുകളിൽ ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള ദൈവഭക്തരായിരിക്കുന്ന ചുരുക്കം മനുഷ്യരെല്ലാം ഈ കാര്യത്തിൽ പൊതുവായിട്ട് അവരുടെ സ്വഭാവമായിരുന്നു അവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി എത്രയും പരിമിതമായി പണം
ചെലവഴിക്കുന്നത്.
ഇന്നത്തെ അനേക വിശ്വാസികളെ സംബന്ധിച്ചുള്ള അവരുടെ സംഭാഷണത്തിൽ അതുപോലെ തന്നെ പണം വ്യയം ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു നിയന്ത്രണവും
ഇല്ലാത്തത്.
അവരുടെ ഭക്ഷണ രീതികളിൽ അവർക്ക് ആത്മനിയന്ത്രണമില്ല. ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചുള്ള അസാധ്യമാണ്. നമ്മുടെ കാലഘട്ടത്തിന്റെ സ്വഭാവങ്ങളാണ്, പ്രത്യേകതകളാണ്
ഇതെല്ലാം.
എന്നാൽ ദൈവഭക്തിയുടെ വേഷം, മറ്റുള്ളവർ ദൈവഭക്തി എന്ന് കരുതുന്ന എല്ലാ കാര്യങ്ങളും അവരുടെ ജീവിതത്തിലുണ്ട്. മറ്റു ചില കാര്യങ്ങളും ഇവിടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, വേഗത്തിൽ ഓടിച്ചു പറഞ്ഞു പോകാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഉഗ്രന്മാര്, സൽഗുണദ്വേഷികൾ, ദ്രോഹികള്, ധാർഷ്ട്യക്കാര്, നിഗളികൾ, ആ പട്ടിക നോക്കാട്ടെ എത്രയോ ദുഃഖകരമായ കാര്യമാണ്. ഉഗ്രന്മാർ, ധാർഷ്ട്യക്കാർ, നിഗളികൾ, എല്ലാറ്റിനെ ഒടുവിൽ ആ പട്ടികയുടെ അവസാനത്തെ കാര്യം നോക്കുക.
ലവേഴ്സ് ഓഫ് പ്ലെഷർ മോർ ദൻ ലവേഴ്സ് ഓഫ് ഗോഡ്.
ദൈവത്തെ സ്നേഹിക്കുന്നതിനേക്കാളും അധികം ഭോഗേച്ഛകളിൽ പ്രിയം വെക്കുന്ന മനുഷ്യർ.
I am amazed at the way young people today can spend so many hours watching television when they don't even know the Bible.
എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്, കർത്താവിനെ അറിഞ്ഞിട്ടുള്ള ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങൾ തന്നെ, ചെറുപ്പക്കാർ ദീർഘമണിക്കൂറുകൾ ടെലിവിഷന്റെ മുൻപിലിരിക്കുന്നു. ദൈവവചനം കാര്യമായിട്ട് ഒന്നും അവർക്ക് അറിഞ്ഞുകൂടാ, അതിനവർക്ക് സമയം.
We have a generation of young people growing up today who are totally ignorant of the Bible.
ദൈവത്തിന്റെ വചനമായിരിക്കുന്ന ബൈബിള് എന്താണെന്ന് വേണ്ടവണ്ണം അറിയാത്ത, ഒരു പരിജ്ഞാനവും ഇല്ലാത്ത ഒരു യുവതലമുറയാണ് വളർന്നു വരുന്നത്.
I'm not against television if you're watching the news or limiting yourself to something clean and short times.
ഞാൻ ടെലിവിഷൻ എതിരല്ല, നിങ്ങൾ ന്യൂസോ വാർത്തയോ അതുപോലുള്ള പ്രയോജനകരമായിരിക്കുന്ന എന്തെങ്കിലും പരിമിതമായ സമയത്തിനുള്ളിൽ കാണുവാൻ ടെലിവിഷൻ ഉപയോഗിക്കുന്നെങ്കിൽ എനിക്കതിന് എതിരില്ല. എന്നാൽ
spend so much time on it that your studies suffer and your knowledge of the Bible is not there, there's something is wrong.
ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പഠിക്കുവാൻ, ഹൃദയസ്ഥമാക്കുവാൻ, അത് ശ്രദ്ധിക്കുവാനും നിങ്ങളുടെ മറ്റ് ആത്മീയ പ്രയോജനമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് സമയമില്ലാതെ വണ്ണം ദീർഘസമയം നിങ്ങളുടെ ടെലിവിഷൻ നിങ്ങളെ അപഹരിക്കുന്നെങ്കിൽ നിങ്ങൾ
ശ്രദ്ധിക്കുക.
അത് എന്താണ്? ഭോഗ പ്രവൃത്തികളാണ്, അല്ലെങ്കിൽ അത് രസകരമായിരിക്കുന്ന ഇമ്പകരമായ കാര്യങ്ങളാണ്. എന്നാൽ ഇത് ദൈവഭക്തിയുടെ
വിഷയമാണ്.
ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവപ്രിയമില്ലാതെ, ദൈവപ്രിയത്തെക്കാൾ അധികം ഭോഗപ്രിയരായിട്ട് തീരുന്ന ഒരു
തലമുറ.
അങ്ങനെയുള്ളവർക്കും ഭക്തിയുടെ വേഷം
ഉണ്ടായിരിക്കും.
ഞായറാഴ്ച മാത്രം അവരെ നോക്കിയാൽ ഇവരെ പോലെ ആത്മീയരായിരിക്കുന്ന വ്യക്തികൾ ഇല്ല എന്ന്
തോന്നിപ്പോ.
അവരുടെ ജീവിതത്തെ മുഴുവൻ ചുറ്റിപ്പറ്റിയിരിക്കുന്നത് അത്തിയുടെ ഇല മാത്രമാണ്, ഒരു ഫലവുമില്ല. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് പൗലോസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അങ്ങനെയുള്ളവരെ സൂക്ഷിച്ച്
ഒഴിഞ്ഞുകൊള്ളുക.
അങ്ങനെയുള്ളവരെ വിട്ട് ഒഴിഞ്ഞിട്ട് ദൈവഭക്തിയുടെ മാർഗത്തിൽ മനസ്സ് വെച്ചിരിക്കുന്നവരെ തിരഞ്ഞ് കണ്ടുപിടിച്ച് അവരുമായി കൂട്ടായ്മയ്ക്ക് ഉത്സാഹം കാണിക്കുക. രണ്ട് തിമോത്തിയോസ് 2:22 നാം എന്താണ് കാണുന്നത്?
ഫ്രീ ഫ്രം യൂത്ത്ഫുൾ ലസ്,
യൗവനമോഹങ്ങളെ വിട്ട് ഓടുക.
And pursue righteousness, faith, love and peace.
നീതിയും വിശ്വാസവും സ്നേഹവും അന്വേഷിക്കുക.
Now you see, he doesn't say you can pursue these things alone.
ആ വാക്യം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം വ്യക്തമാകും. യൗവനമോഹങ്ങളെ വിട്ടോടിയിട്ട് നീതിയും വിശ്വാസവും സ്നേഹവും നിങ്ങൾക്ക് തനിയെ ഒറ്റയൊറ്റയായിട്ട് അന്വേഷിക്കുവാൻ കഴിയില്ല.
To pursue righteousness, faith, love and peace, you must pursue it along with others who also call on the Lord from a pure heart.
ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും ചേർന്ന് അങ്ങനെയുള്ളവരുടെ കൂട്ടായ്മയിലാണ് നിങ്ങൾ നീതിയും വിശ്വാസവും സ്നേഹവും അന്വേഷിക്കുന്നത്.
I find that in my life.
എന്റെ സ്വന്തം ജീവിതത്തിലും ഈ കാര്യം വളരെ സത്യമാണെന്ന് ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്.
I have found it in the days when I was alone. It was very difficult to pursue righteousness, faith, love and peace.
ദൈവഹിതപ്രകാരമുള്ള ഒരു അർത്ഥമുള്ള കൂട്ടായ്മ എനിക്ക് ലഭിക്കുന്നതിന് മുൻപേ എന്റെ സ്വന്തം ക്രിസ്ത്യ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ അന്വേഷിച്ച് പിന്തുടരുന്നത് ബുദ്ധിമുട്ടായി ഞാൻ കണ്ടിട്ടുണ്ട്.
But ever since we started that church in Bangalore 28 years ago, I found it so much easier to pursue after these things.
28 വർഷം മുൻപ് ബാംഗ്ലൂരിൽ ഈ നിലയിലുള്ളതായിരിക്കുന്ന ഒരു കൂടിവരവ്, കൂട്ടായ്മ, സഭ തുടങ്ങുവാൻ കർത്താവ് ഇടയാക്കിയതിനു ശേഷം ഈ വാക്യം വളരെ സത്യമാണെന്ന് ജീവിതത്തിൽ അനുഭവിച്ചറിയുന്നു.
When we build a church,
അതുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഒരു സഭ വളർന്നു വരുമ്പോൾ
build with people who are interested in pursuing after righteousness and faith and love and peace.
നീതിയും വിശ്വാസവും സ്നേഹവും ഒരു ശുദ്ധ ഹൃദയത്തോടെ അന്വേഷിച്ച് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നവരോട് ചേർന്നാണ് അങ്ങനെയുള്ള പണി ഉണ്ടാകുന്നത്.
And those who when they pray and call on the Lord want to do so with an absolutely pure heart.
കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന സമയത്ത് ഹൃദയത്തിൽ സ്വാർത്ഥ താല്പര്യങ്ങളില്ലാതെ ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നവരോട് ചേർന്ന് ദൈവത്തിന്റെ ഫലം അന്വേഷിക്കുക.
Somebody, I was speaking on this verse somewhere and one clever fellow asked me a question.
ഈ വാക്യത്തെ അടിസ്ഥാനമാക്കി ഒരു മീറ്റിംഗിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വളരെ ബുദ്ധിശാലിയായിരിക്കുന്ന ഒരാൾ എന്നോട് ഒരു ചോദ്യം ചോദിച്ചു.
ഹൗ ഡു യു നോ വെദർ എ മാൻ ഈസ് പ്യുർ ഇൻ ഹാർട്ട്?
എന്നോട് ചോദിച്ച ചോദ്യം ഇതാണ്, വചനം എങ്ങനെ പറഞ്ഞിട്ടുണ്ട് ശുദ്ധഹൃദയമുള്ളവരോട് ചേർന്നാണ് കൂട്ടായ്മയിലാണ് മുന്നോട്ട് പോകേണ്ടത്, പക്ഷെ ഒരാളിന് ശുദ്ധഹൃദയം ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ ഞാൻ അറിയുന്നത്? സാധാരണഗതിയിൽ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യം അതല്ലേ, പക്ഷെ കർത്താവ് പരിശുദ്ധാത്മാവിനാൽ എനിക്ക് പെട്ടെന്ന് ആ നിമിഷത്തിൽ തന്നെ അതിനുള്ള മറുപടി തന്നു.
I said, out of the abundance of the heart, the mouth speaks.
ഞാൻ ആ സ്നേഹത്തിനോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണല്ലോ വാ സംസാരിക്കുന്നത്.
I said, listen to what a man is speaking and you'll find out whether his heart is pure or not.
അതുകൊണ്ട് ഒരു വ്യക്തിയുടെ വാക്കുകൾ ശ്രദ്ധിക്കുക, അവന്റെ ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് വെളിയിലേക്ക് വീഴുന്ന വാക്കുകൾ അവന്റെ ഹൃദയശുദ്ധിയെയോ മറിച്ചുള്ള അവസ്ഥയോ വെളിവാക്കും.
He is always talking about politics and making money. You know what is in his heart.
രാഷ്ട്രീയത്തെക്കുറിച്ചോ കൂടുതൽ പണമുണ്ടാക്കുന്നതിനെ കുറിച്ചോ ഏതവസരം കിട്ടിയാലും സംസാരിക്കുന്ന ഒരു സഹോദരനെ ശ്രദ്ധിക്കുക, ഒരു സംശയവുമില്ല അവന്റെ ഹൃദയം
പണമുണ്ടാക്കുന്നു.
ഹൃദയം നിറഞ്ഞ് കവിയുന്ന കാര്യമല്ലേ വാ സംസാരിക്കുള്ളൂ.
You see a sister who is always talking about the latest sarees and where did you buy this. You know what is in their heart.
എപ്പോ കണ്ടുമുട്ടിയാലും ഏറ്റവും പുതിയതായിരിക്കുന്ന ഡിസൈനിലുള്ള വസ്ത്രങ്ങളെക്കുറിച്ചും നിങ്ങളൊരു പുതിയ സാരി ഉടുത്താൽ ഉടനെ നോക്കിയിട്ട് ഇവിടുന്ന് സഹോദരി ഇത് വാങ്ങിച്ചത് എത്ര വില, ഇത് മാത്രം ചോദിക്കുന്ന ഒരു രീതി കണ്ടാൽ നിങ്ങൾക്കറിയാം ആ സഹോദരിയുടെ മനസ്സിൽ എന്താണ്.
You don't have to dig inside or microscope or anything. The mouth is a very clear indicator of what is in everybody's heart.
ഇങ്ങനെയുള്ളൊരു സഹോദരനെയോ സഹോദരിയോ നിങ്ങൾ ഭൂതക്കണ്ണാടി വെച്ചൊന്നും സൂക്ഷ്മ നിരീക്ഷണം നടത്തേണ്ട കാര്യമില്ല. കുറച്ച് സമയമൊക്കെ ഇവരോട് കൂടെ ചെലവഴിക്കുമ്പോൾ നമുക്ക് തന്നെ വ്യക്തമാകും എന്താണ് ഉള്ളിലുള്ളത്.
Jesus has given us a test.
കർത്താവ് നമുക്ക് തെറ്റിപ്പോകാത്ത നിലയില് ഒരു പരീക്ഷ തന്നിട്ടുണ്ട്. പരീക്ഷണം നടത്താൻ.
And when a person is interested in purity and God's word and a clear conscience, you know what they talk about.
ഒരു വ്യക്തിയുടെ വാക്കുകളിൽ അവന്റെ അന്വേഷണം നിർമ്മലത, ദൈവത്തിന്റെ വചനം കൂടുതൽ അറിയണം, ദൈവഭക്തിയുടെ ജീവിതം ഇതാകുമ്പോൾ നമുക്കറിയാം. ചിലപ്പോഴൊക്കെ അല്ലേ അഭിനയിച്ച് കാണിക്കാൻ പറ്റും, എപ്പോഴും അത് പറ്റത്തില്ലല്ലോ. അങ്ങനെ നിരന്തരമായിട്ട് കേൾക്കുമ്പോൾ നമുക്കറിയാം അവന്റെ ഹൃദയം അവൻ വെച്ചിരിക്കുന്നത്
ദൈവഭക്തിയിലാണ്.
അങ്ങനെ ശുദ്ധഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന കൂടുതൽ പേരെ ഈ പ്രദേശത്തും ചേർത്ത് കർത്താവ് തന്റെ പണി ചെയ്യുന്ന കാര്യത്തിൽ നാമും
ഭാഗഭാക്കുകളാകും. I don't mind even if they leave the church and go away.
Angane deivabhaktiyude oru hrudaya nirmalathilulla oru jeevithinayitte taalpiramillatha aarengilum undengile avare sabha vittu poyalum enikku adu vishamulla oru kaaryam.
I won't tell them to go away because Jesus never pushed anybody away.
Angane ulla aarum ini varanda pokko ennu parayan njan aagrahikkunnilla, pakshe avaru swayame avarku madiyayitte avare varada irunnalum ende hrudayathe adu vedanippikkunnu.
Jesus preached so much about purity that some people just got offended and
നിർമ്മലതയെക്കുറിച്ച് കർത്താവ് ഏറ്റവും ഗൌരവമായി സംസാരിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. ആ നിർമ്മലതയെക്കുറിച്ചുള്ള വാക്കുകൾ കേട്ട് തന്നെയാണ് ചിലർ ഇടർച്ചയുണ്ടായി അവനെ വിട്ടുപോയത്. കഴിഞ്ഞ 28 വർഷത്തെ അനുഭവത്തിൽ നിന്നും ഇത് കർത്താവിന്റെ വചനം പറയുന്നവർക്കുള്ള അനുഭവമായി ഞാൻ
കണ്ടിട്ടുണ്ട്.
സംസാരത്തിലുള്ള പവിത്രതയെക്കുറിച്ച്
സംസാരിക്കുക,
യേശു അപ്പോസ്തലന്മാരും പഠിപ്പിച്ച കാര്യങ്ങൾ അതേ നിലയില് പിന്തുടരുന്നതിനെ കുറിച്ച് ദ്രവ്യാഗ്രഹത്തിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടുന്നതിനെ കുറിച്ച്
പ്രസംഗിക്കുക.
ജീവിതത്തിൽ ഈ വിഷയങ്ങളല്ലാതെ ഇതര താല്പര്യങ്ങളെ, മറ്റ് സ്വാർത്ഥ താല്പര്യങ്ങളുള്ളവരെ നമ്മൾ പോകാൻ പറയാതെ തന്നെ അവരതിന്റെ സമയത്ത്
പൊക്കോളും.
ചില സമയത്തോളം കൂടുതൽ പണത്തിന്റെ താല്പര്യം അവരെ വിട്ടുപോകുവാൻ
പ്രേരിപ്പിക്കും.
വിശുദ്ധത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന ചില പ്രത്യേക ഉപദേശങ്ങൾ അവരുടെ മനസ്സിൽ ഇടർച്ചയുണ്ടാക്കുന്നു എന്നുള്ള നിലയിലും പലരും പോയെന്ന്
വരാം.
അതേസമയത്ത് തന്നെ നാം ഹൃദയമായി പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം, ദൈവഭക്തിയുടെ ഒരു ജീവിതത്തിനായിട്ട് അന്വേഷിച്ച് മനസ്സ് വെച്ചിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചുറ്റുമുള്ളവരെ ദൈവം നമ്മുടെ അടുക്കിലേക്ക്
കൊണ്ടുവരും.
ഈ സഭയിലുള്ള എല്ലാവരും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാനായി ഉത്സാഹിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇത് എല്ലാ ദിവസവും മുടങ്ങാതെ പ്രാർത്ഥിക്കണമെന്നൊരു നിയമം ഞാൻ നൽകുകയല്ല, നിങ്ങൾ ഓർക്കുമ്പോഴൊക്കെ ഈ നിലയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഞാൻ തന്നെ പ്രാർത്ഥിക്കുകയും അനേകരെ ഈ പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ ഉത്സാഹിപ്പിക്കുകയും കഴിഞ്ഞ വർഷങ്ങൾ ചെയ്തിട്ടുണ്ട്.
Lord, if there's anybody in this area seeking for a godly life, please bring him to us.
പ്രാർത്ഥന ഇവണ്ണമാണ്, കർത്താവേ ഞങ്ങളായിരിക്കുന്ന ഈ പ്രദേശത്ത് ദൈവഭക്തിയുടെ ഒരു ജീവിതത്തിനായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി അവരെ ഞങ്ങളുടെ അടുത്തേക്ക് നയിക്കണമേ.
Or bring me in touch with them in some shop or a bus or somewhere.
എല്ലായ്പ്പോഴും അവർ ഞങ്ങളുടെ അടുക്കിലേക്ക് വരണം എന്നല്ല കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, മറിച്ച് എന്നെ ഞങ്ങളെ ഞങ്ങളുടെ ജീവിത മേഖലകളിൽ ഞങ്ങൾ വെളിയിലേക്ക് പോകുമ്പോൾ അവരുമായിട്ട് കൂട്ടിമുട്ടുവാൻ അവരുമായിട്ട് ബന്ധപ്പെടുവാനുള്ള അവസരങ്ങളെ അവിടെ നിന്ന് നൽകി തരണമേ. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ കർത്താവെ നിന്നെ അന്വേഷിക്കുന്നവരെ ഒരുമിച്ച് നിന്ന് കൂട്ടണമേ.
Either they come to our church or we meet them somewhere.
ഒന്നുകിൽ അവർ സഭയിലേക്ക് നമ്മുടെ വീടുകളിലേക്ക് വന്ന് ബന്ധപ്പെടുന്നു, അല്ലെങ്കിൽ നാം വെളിയിലേക്ക് പോകുമ്പോൾ അവരുമായിട്ട് ബന്ധപ്പെടുവാൻ ദൈവം അവസരം ഉണ്ടാക്കുന്നു. മൂന്നാമത് ഒരു കാര്യം കൂടെ
പ്രാർത്ഥിക്കുന്നു.
മൂന്നാമത്തെ ഈ കാര്യം വളരെ പ്രധാനമാണ്, അതും നാം ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കണം. കർത്താവെ ഈ രണ്ട് കാര്യവും ഇതിലേതെങ്കിലും ചെയ്യുവാൻ അങ്ങേക്ക് കഴിയുന്നില്ലെങ്കിൽ
show us what is wrong with us.
എന്താണ് ഞങ്ങളുടെ കുറവ്, ഞങ്ങളുടെ പോരായ്മ എന്ന് ഞങ്ങളെ
കാണിക്കുന്നത്.
ദൈവഭക്തിയുടെ ഒരു ജീവിതം അന്വേഷിക്കുന്നവർക്ക് ഞങ്ങളുടെ സഭയെ ശുപാർശ ചെയ്യുവാൻ അങ്ങേക്ക് കഴിയുന്നില്ലെങ്കിൽ അതിന്റെ കാരണം എന്താണ്?